നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഡീഷയിൽ ഇന്ന് വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കർണാടകയിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകും. ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രി. സത്യപ്രതിജ്ഞ മറ്റന്നാൾ. സംസ്ഥാനത്തെ 5409 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രഖ്യാപനവും സംസ്ഥാനതല ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനത്തിന് ഈ വർഷവും 100 കോടി രൂപ വകയിരുത്തിയതായി മന്ത്രി കെ രാധാകൃഷ്ണൻ. അടുത്ത 5 വർഷം ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ കാലയളവായിരിക്കുമെന്ന് ഐക്യരാഷ്ട്ര സംഘടന. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി പഞ്ചാബിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. വീഡിയോ കോൺഫറൻസിലൂടെ നടക്കുന്ന ചടങ്ങിൽ പുരി ഹൌറ വന്ദേഭാരത് എക്സ്പ്രസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
8000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി ഒഡീഷയിൽ തുടക്കം കുറിക്കുന്നത്. ഉച്ചയ്ക്ക് 12:30 ഓൺലൈനായാണ് പരിപാടി. പുരി ഹൌറ വന്ദേഭാരത് ട്രെയിൻ 500 കിലോമീറ്ററിൽ ഒഡീഷ പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കും. പുരി കട്ടക് റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിനും പ്രധാനമന്ത്രി ഇന്ന് തറക്കല്ലിടും. വൈദ്യുതീകരണം പൂർത്തിയാക്കിയ ഒഡീഷ റെയിൽപാത പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ പൂർത്തീകരിച്ച ഇരട്ടപാത, ബ്രോഡ്ഗേജ് ലൈൻ തുടങ്ങിയവയും ഉദ്ഘാടനം ചെയ്യുന്നതോടെ ഒഡീഷയിലെ ഗതാഗത വ്യാവസായിക മേഖലകളിൽ വലിയ മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്.
ഈ വർഷം ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ 5.8% അടുത്ത വർഷം 6.7% വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക വളർച്ചാ സാധ്യത റിപ്പോർട്ടിൽ പറയുന്നു. ഇതോടെ ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കി. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വത്തിനിടയിലും ഇന്ത്യ ശോഭനമായി തുടരുകയാണെന്നാണ് യു എൻ റിപ്പോർട്ട്. ആശയവിനിമയ രംഗത്തെ പുതിയ സങ്കേതങ്ങളിലൂടെ 21-ാം നൂറ്റാണ്ടിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കണമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ പറഞ്ഞു. ഡൽഹിയിൽ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിന്റെ ഏകദിന ചിന്തൻ ശിവർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഐഎഎസിന്റെ പ്രാധാന്യം വ്യക്തമാക്കിയ അദ്ദേഹം ഉദ്യോഗസ്ഥർക്കിടയിൽ സഹകരണം, ആത്മപരിശോധന, ഫലപ്രദമായ വിഭവ വിനിയോഗം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും അഭിപ്രായപ്പെട്ടു. കർണാടകയിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകും. ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ന്യൂഡൽഹിയിൽ അറിയിച്ചതായി എഎൻഐ റിപ്പോർട്ട് ചെയ്തു. ഡൽഹിയിൽ പുലർച്ചെ വരെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് മന്ത്രിസഭാ രൂപീകരണത്തിലെ അനിശ്ചിതത്വം നീങ്ങി ധാരണയിലെത്തിയത്. പുതിയ മന്ത്രിസഭ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്ന് വൈകിട്ട് 7 ബംഗളൂരുവിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. പാർട്ടി കേന്ദ്ര നിരീക്ഷകർ യോഗത്തിൽ പങ്കെടുക്കും. എല്ലാ എംഎൽഎമാരോടും യോഗത്തിനെത്താൻ ശിവകുമാർ നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ 5409 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രഖ്യാപനവും സംസ്ഥാനതല ഉദ്ഘാടനവും ഇന്ന് രാവിലെ തിരുവനന്തപുരം പിരപ്പൻകോട് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ജനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ എല്ലാവർക്കും ആരോഗ്യം ഉറപ്പാക്കുകയാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആർദ്രം മിഷൻ 2-ാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായ വാർഷിക ആരോഗ്യ പരിശോധന, അർബുദ നിയന്ത്രണ പദ്ധതി, ഹെൽത്ത് ലൈഫ് ക്യാമ്പയിൻ, വയോജന സാന്ത്വന പരിചരണ പരിപാടി, രോഗനിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ, ഏകാരോഗ്യം എന്നീ പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി നടപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തീരദേശ വിഷയങ്ങളിൽ വേഗത്തിൽ പരിഹാരം കാണുമെന്നും ഇതിനായി മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കൊയിലാണ്ടിയിൽ തീരസദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്കായി കെ ഡിസ്കുമായി സഹകരിച്ച് തൊഴിൽമേള സംഘടിപ്പിക്കുമെന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായി സംരംഭങ്ങൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച തീരദേശത്തെ പ്രതിഭകളെ ആദരിച്ചു. വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണവും മന്ത്രി നിർവഹിച്ചു. ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനത്തിനായി ഈ വർഷവും 100 കോടി രൂപ ഗവൺമെന്റ് വകയിരുത്തിയതായി മന്ത്രി കെ രാധാകൃഷ്ണൻ അറിയിച്ചു. 8 കോടി രൂപ ക്ഷേത്രോത്സവങ്ങൾക്ക് മാത്രമായി നീക്കിവച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വം ക്ഷേത്ര ധനസഹായ വിതരണം 3-ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട്ട് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ദേവസ്വം ബോർഡുകൾക്ക് കഴിഞ്ഞ 5 വർഷം 458 കോടി രൂപ നൽകിയെന്നും ഗുരുവായൂർ ദേവസ്വം ഒഴിച്ച് 4 ദേവസ്വം ബോർഡുകൾക്കും ഈ സഹായം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട്, കാസർകോട്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ 255 ക്ഷേത്രങ്ങൾക്കായി 1,64,00,000 രൂപയാണ് ധനസഹായം നൽകിയത്. ഇന്ത്യൻ അർബൻ ഡാറ്റ എക്സ്ചേഞ്ചിൽ ഇടം നേടുന്ന സ്മാർട്ട് സിറ്റി അല്ലാത്ത രാജ്യത്തെ ആദ്യ കോർപ്പറേഷൻ എന്ന ബഹുമതി കണ്ണൂർ കോർപ്പറേഷൻ ലഭിച്ചു. അംഗീകാര സർട്ടിഫിക്കറ്റ് ഇന്ന് രാവിലെ കോർപ്പറേഷന് കൈമാറും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന് കീഴിലെ വിവരശേഖരണ പ്ലാറ്റ്ഫോമാണ് ഇന്ത്യൻ അർബൻ ഡാറ്റ എക്സ്ചേഞ്ച്. കേരളത്തിൽ നിന്ന് ആദ്യമായാണ് ഒരു നഗരം ഈ പ്ലാറ്റ്ഫോമിൽ ഇടം പിടിക്കുന്നത്. ഇന്ത്യയിലെ 100 സ്മാർട്ട് സിറ്റികളിൽ ഇതുവരെ 34 മാത്രമേ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. സ്മാർട്ട് സിറ്റിയിൽ പെടാത്ത ഒരു നഗരം ഇതിൽ ഉൾപ്പെടുന്നത് രാജ്യത്ത് തന്നെ ആദ്യമായാണെന്ന് മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ അറിയിച്ചു. ഇന്ത്യയിലെ നഗരങ്ങൾക്ക് ഡാറ്റകൾ പരസ്പരം കൈമാറുന്നതിന് മന്ത്രാലയത്തിന്റെ കീഴിൽ ആരംഭിച്ച സംരംഭമാണ് ഇന്ത്യൻ അർബൻ ഡാറ്റ എക്സ്ചേഞ്ച്. ഇതിൽ ഇടം പിടിക്കുന്നതോടെ കണ്ണൂർ കോർപ്പറേഷൻ ഭാവിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്മാർട്ട് സിറ്റി പട്ടികയിൽ ഉൾപ്പെടുന്നതിനുള്ള അവസരം കൂടി കൈവരുമെന്നും മേയർ പറഞ്ഞു. കണ്ണൂർ കലക്ടറേറ്റിൽ നടക്കുന്ന ചടങ്ങിൽ IUDX CEO ഡോക്ടർ ഇന്ദർ ഗോപാൽ സർട്ടിഫിക്കറ്റ് കൈമാറും.
പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അടുത്ത 5 ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ കാലയളവായിരിക്കുമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. എൽനിനോയുടെയും ഹരിതഗൃഹ വാതകങ്ങളുടെയും സംയോജിത പ്രഭാവം താപനില ഉയരാൻ കാരണമാകുമെന്ന് യുഎൻ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ അറിയിച്ചു. 2027 ആഗോള താപനം 1.5 ഡിഗ്രി സെൽഷ്യസിനെ മറികടക്കാൻ സാധ്യത 66%. താപനില വർധന 1.5 ഡിഗ്രി സെൽഷ്യസ് കടന്നാൽ വലിയ ദുരന്തങ്ങൾക്കത് കാരണമാകുമെന്നാണ് ശാസ്ത്രജ്ഞർ നൽകുന്ന മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സ് 11 15 തോൽപ്പിച്ചു. ധരംശാലയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി 2 213 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ പഞ്ചാബിന് നിശ്ചിത 20 ഓവറിൽ 8 198 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് വൈകിട്ട് 7:30 ബംഗളൂരുവിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. കൊല്ലം ജില്ലാ മരുന്ന് സംഭരണശാല തീപിടുത്തത്തിൽ കത്തിനശിച്ചു. ആളപായമില്ല. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
കൊല്ലം നഗരത്തിലെ ഉളിയക്കോവിലുള്ള ജില്ലാ ഡ്രഗ് വെയർ ഹൌസിൽ രാത്രി 8:30 തീപിടുത്തം ഉണ്ടായത്. കെട്ടിടത്തിന്റെ മുൻവശത്ത് മധ്യഭാഗത്തായിരുന്നു ആദ്യഘട്ടത്തിൽ വലിയ തോതിൽ തീ കത്തിയത്. ഇത് ഒരുവിധം നിയന്ത്രണ വിധേയമാക്കിയപ്പോഴേക്കും മറ്റു ഭാഗങ്ങളിൽ തീപടർന്ന് വലിയ തോതിൽ കത്തി. സ്പിരിറ്റ്, സാനിറ്റൈസർ, പഞ്ഞി എന്നിവ ഉണ്ടായിരുന്നത് അഗ്നിശമന പ്രവർത്തനത്തിന് വെല്ലുവിളിയായതായി ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു. അഗ്നിശമന സേനാംഗങ്ങൾ വളരെ നേരം തുടർച്ചയായി പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സമീപത്തുണ്ടായിരുന്ന വീടുകളിലേക്ക് തീ പടരാതെ ശ്രദ്ധിച്ചതും വലിയ ദുരന്തം ഒഴിവാക്കി. പുക ശ്വസിച്ച് ശ്വാസം മുട്ടും ദേഹാസ്വാസ്ഥ്യവും ഉണ്ടായ സമീപവാസികളായ 7 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കെട്ടിടത്തിന് സമീപത്തുണ്ടായിരുന്ന 3 ഇരുചക്രവാഹനങ്ങൾ കത്തിനശിച്ചു. രാത്രി 1:30 തീ നിയന്ത്രണ വിധേയമാക്കിയത്. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല.
പ്രളയ പ്രതിരോധത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും ജലസേചനത്തിനും ഉപയോഗിക്കാൻ കഴിയുന്ന കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ നടപ്പാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കണ്ണൂർ ഇരിട്ടി വള്ളിത്തോട് ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ വൈദ്യുതി മേഖല പൊതുമേഖലയിൽ തന്നെ നിലനിർത്താൻ, കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും അനാവശ്യ ചെലവ് കുറയ്ക്കാനും നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് സമഗ്രമായ നഗരവികസന നയം ഉണ്ടാകണം എന്നതാണ് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടെന്ന് മന്ത്രി എം ബി രാജേഷ് അറിയിച്ചു. നഗരവികസന നയം ആവിഷ്കരിക്കുന്നതിനായി അർബൻ കമ്മീഷൻ രൂപീകരിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ടെന്നും വൈകാതെ ഉത്തരവ് പുറത്തിറങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. കേരള അർബൻ ഡയലോഗ് സീരീസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നവീകരിച്ച 2000 സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് പാലക്കാട്ട് മന്ത്രി എം ബി രാജേഷ് നിർവഹിക്കും. പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലായി 100 നവീകരണം പൂർത്തിയാക്കിയത്. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മന്ത്രിമാർ നേരിട്ടെത്തി കേട്ട് പരിഹരിക്കുന്നതിനുവേണ്ടി നടത്തുന്ന പരാതി പരിഹാര അദാലത്തുകൾ LDF ഗവൺമെന്റിന്റെ ജനകീയ മുഖമാണ് വ്യക്തമാക്കുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കരുതലും കൈത്താങ്ങും ദേവികുളം താലൂക്ക്തല പരാതി പരിഹാര അദാലത്ത് അടിമാലിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പുതിയ അധ്യയന വർഷം എല്ലാ വിദ്യാലയങ്ങളും ഭിന്നശേഷി സൌഹൃദമായിരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമായ CH മുഹമ്മദ്കോയ മെമ്മോറിയൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് മെന്റലി ചലഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതീക്ഷാ സംഗമം, അറിയാം ഓട്ടിസം പരിപാടികൾ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികൾക്കിടയിൽ ദേശാഭിമാന ബോധം, സേവന സന്നദ്ധത, സാമൂഹ്യ പ്രതിബദ്ധത, വ്യക്തിപരമായ അച്ചടക്കം എന്നിവ വളർത്തുന്നതിൽ NCC വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് മന്ത്രി ഡോ ആർ ബിന്ദു പറഞ്ഞു. നെടുമങ്ങാട് കല്ലറ പാങ്ങൽക്കുന്നിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിർമ്മിക്കുന്ന ദേശീയ NCC പരിശീലന കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഡീഷയിൽ ഇന്ന് വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കർണാടകയിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകും. DK ശിവകുമാർ ഉപമുഖ്യമന്ത്രി. സത്യപ്രതിജ്ഞ മറ്റന്നാൾ. സംസ്ഥാനത്തെ 5409 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രഖ്യാപനവും സംസ്ഥാനതല ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനത്തിന് ഈ വർഷവും 100 കോടി രൂപ വകയിരുത്തിയതായി മന്ത്രി കെ രാധാകൃഷ്ണൻ. അടുത്ത 5 ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ കാലയളവായിരിക്കുമെന്ന് ഐക്യരാഷ്ട്ര സംഘടന. IPL ക്രിക്കറ്റിൽ ഡൽഹി പഞ്ചാബിനെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.